ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ബീഹാർ, ഒഡീഷ, ഹരിയാന സംസ്ഥാനങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന്. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഒഡീഷയിലെ കട്ടക്കിൽ SCB മെഡിക്കൽ കോളേജ് ICUവിലുണ്ടായ തീപിടുത്തത്തിൽ 10 രോഗികൾ മരിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് സംസ്ഥാന സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ കപ്പലുകൾ അയക്കാൻ തയ്യാറല്ലെന്ന് അമേരിക്കയെ അറിയിച്ച് സഖ്യകക്ഷികൾ. 98th ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. ബീഹാർ, ഒഡീഷ, ഹരിയാന സംസ്ഥാനങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന് നടക്കും. ബീഹാറിൽ 5, ഒഡീഷയിൽ 4, ഹരിയാനയിൽ 2 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. 10 സംസ്ഥാനങ്ങളിലായി 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം കഴിഞ്ഞ മാസമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. 26 പേർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുകയാണ്. ലോക്സഭയിൽ റെയിൽവേ, കൃഷി, കർഷകക്ഷേമ മന്ത്രാലയങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഗ്രാന്റുകൾക്കായുള്ള ചർച്ചയും വോട്ടെടുപ്പും ആരംഭിച്ചു. രാജ്യസഭയിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും കൂടുതൽ തുക അനുവദിക്കുന്നതിനായുള്ള 2026 ധനവിനിയോഗ ബിൽ ചർച്ചകൾക്കായി ഇന്ന് പരിഗണിക്കും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പ്രസിദ്ധീകരിക്കും. 140 നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഈ മാസം 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ അവസരമുള്ളത്. 9 വോട്ടെടുപ്പ് നടക്കും. 4 വോട്ടെണ്ണൽ. അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും 9 വോട്ടെടുപ്പ്. രണ്ടിടത്തും വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. അസമിൽ 126, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളിലാണ് ഉള്ളത്. 234 നിയമസഭാ മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിൽ 23 വോട്ടെടുപ്പ് നടക്കും. പശ്ചിമബംഗാളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. 23, 29 എന്നീ തീയതികളിലാണ് ഇവിടെ പോളിംഗ്. ആദ്യഘട്ടത്തിൽ 152, രണ്ടാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങൾ ജനവിധി എഴുതും. എല്ലായിടങ്ങളിലും 4 വോട്ടെണ്ണൽ. കേരളത്തിൽ 2.7 കോടിയോളം സമ്മതിദായകരാണ് ഉള്ളത്. 1.31 കോടി പുരുഷ വോട്ടർമാരും 1.38 കോടി വനിതാ വോട്ടർമാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉൾപ്പെട്ട 277 പേരും ഉൾപ്പെടെയാണ് ഇത്. 100 വയസ്സിലേറെ പ്രായമുള്ള 1571 വോട്ടർമാർ സംസ്ഥാനത്തുണ്ട്. 4.24 ലക്ഷം കന്നി വോട്ടർമാരും 54,000 സർവീസ് വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശത്തും മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കേണ്ടതാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം മുതൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതായും അദ്ദേഹം അറിയിച്ചു.
In a democratic setup, the state and central governments, in their own wisdom, can take any policy or any other decision which they feel is appropriate. But once the model code of conduct comes into operation, any decision which affects the outcome of the elections or works in a way of inducement is not allowed.
ഗോവ, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, ത്രിപുര, നാഗാലാന്റ് സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികളും കമ്മീഷൻ പ്രഖ്യാപിച്ചു. 9, 23 തീയതികളിലാണ് ഇവിടങ്ങളിൽ വോട്ടെടുപ്പ്. പശ്ചിമബംഗാളിലെ പോലീസ് മേധാവി ഉൾപ്പെടെ 4 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥലം മാറ്റി. 1992 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ സിദ്ധ്നാഥ് ഗുപ്തയെ പുതിയ DGP കമ്മീഷൻ നിയമിച്ചു. അജയ്കുമാർ നന്ദിനെ പോലീസ് കമ്മീഷണറായി നിയമിച്ചു. ചീഫ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും നന്ദിനി ചക്രവർത്തിയെ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കിയിരുന്നു. പകരം ചീഫ് സെക്രട്ടറിയായി ദുഷ്യന്ത് നരിയാലയെ നിയമിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പൊതു സ്വകാര്യ സ്ഥലങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് പുതുച്ചേരി സർക്കാർ നിരോധിച്ചു. രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ പോസ്റ്റർ, ബാനർ, ആർച്ച് തുടങ്ങിയവ പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാണാനാകുന്ന വിധത്തിൽ സ്വകാര്യ വ്യക്തികളുടെ വസ്തുക്കളിൽ സ്ഥാപിക്കരുതെന്ന് ഇതു സംബന്ധിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം 158,212 പേർ കൂടി പട്ടികയിൽ ഇടം നേടിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫെബ്രുവരി 21 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 2,69,53,444 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതേസമയം പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് ഈ മാസം 23 വരെ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട്. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്തുതല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഒഡീഷയിലെ കട്ടക്കിൽ SCB മെഡിക്കൽ കോളേജ് ICUവിലുണ്ടായ തീപിടുത്തത്തിൽ 10 രോഗികൾ മരിച്ചു. പരിക്കേറ്റ 5 പേരുടെ നില ഗുരുതരമാണ്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ സർക്കാർ അന്വേഷണം ആരംഭിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2,00,000 രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകും. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനിൽ അമേരിക്കയും ഇസ്രായേൽ സൈന്യവും ആക്രമണങ്ങൾ ശക്തമാക്കി. ഇറാനും മിസൈലാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ കപ്പലുകൾ അയക്കാൻ തയ്യാറല്ലെന്ന് ജപ്പാൻ, ഓസ്ട്രേലിയ, UK എന്നീ രാജ്യങ്ങൾ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
വ്യാവസായിക നഗരമായ ഇസ്ഫഹാനിൽ ഒന്നിലധികം ആക്രമണങ്ങളുണ്ടായി. അതേസമയം ടെഹ്റാനുമായി ഒരു കരാറിനും വാഷിംഗ്ടൺ തയ്യാറല്ലെന്നും ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ അമേരിക്കൻ, ഇസ്രായേലി കപ്പലുകൾക്ക് മാത്രമേ നിരോധനമുള്ളൂവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഖ്ചി പറഞ്ഞു. ഇറാൻ ചർച്ചകൾക്ക് ആവശ്യപ്പെട്ടില്ല എന്നും അമേരിക്കയ്ക്കെതിരെയുള്ള ആക്രമണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം മേഖലയിൽ പിന്തുണ നൽകുന്നതിനായി സഖ്യകക്ഷികളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മർദ്ദം ചെലുത്തി. എന്നാൽ നിലവിൽ ഹോർമുസിലേക്ക് കപ്പലുകൾ അയക്കുന്നില്ലെന്ന് സഖ്യകക്ഷി നേതാക്കൾ പറഞ്ഞു. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ട്രംപുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയും പാശ്ചാത്യ സഹകരണം ഏകോപിപ്പിക്കാൻ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി കൂടിയാലോചന നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിട്ടതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നും ദുബായിലേക്ക് പുറപ്പെട്ട എമിറേറ്റ്സിന്റെ വിമാനം പാതിവഴിയിൽ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചിറക്കി. രാവിലെ 4:40 തിരിച്ച വിമാനമാണ് 8:40 തിരുവനന്തപുരത്ത് തിരിച്ചിറക്കിയത്. വിമാനത്തിൽ 353 യാത്രക്കാരും 19 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഡൽഹി, ബംഗളൂരു, ചെന്നൈ, കൊച്ചി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും ഖത്തർ എയർവേസ് പരിമിതമായ വിമാന സർവീസുകൾ നടത്തുമെന്ന് ഖത്തറിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഈ മാസം 18 മുതൽ 28 വരെയാണ് സർവീസുകൾ നടത്തുന്നത്. വിമാനങ്ങളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ സംബന്ധിച്ച് ഔദ്യോഗിക വെബ്സൈറ്റുകൾ പരിശോധിക്കണമെന്ന് യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ധനം സൂക്ഷിച്ചിരുന്ന സ്ഥലത്തിന് സമീപം വൻ തീപിടുത്തം. നിരവധി വിമാന സർവീസുകൾ താൽക്കാലികമായി തടസ്സപ്പെട്ടു. ആക്രമണം ദുബായ് മാധ്യമ ഓഫീസ് സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ ആളപായമില്ലെന്ന് അധികൃതർ അറിയിച്ചു. 98-ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറാണ് മികച്ച ചിത്രം. മൈക്കൽ ബി ജോർദാൻ മികച്ച നടനായും ജെസ്സി ബക്ലി മികച്ച നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. പോൾ തോമസ് ആൻഡേഴ്സണാണ് മികച്ച സംവിധായകൻ. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഗോവയെ നേരിടും. ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വാണിജ്യ LPG സിലിണ്ടറുകൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഉപഭോക്താക്കൾക്ക് ലഭ്യമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. രാജ്യത്തുടനീളം ആവശ്യത്തിന് പെട്രോളും ഡീസലും ലഭ്യമായതിനാൽ പരിഭ്രമിക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. ശനിയാഴ്ച ഏകദേശം 77,00,000 LPG ബുക്കിംഗുകൾ രേഖപ്പെടുത്തിയതായും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസും ഭരണഘടനാ സ്ഥാപനങ്ങളെ ലക്ഷ്യമിക്കുന്നത് പതിവാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ബീഹാർ, ഒഡീഷ, ഹരിയാന സംസ്ഥാനങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന്. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഒഡീഷയിലെ കട്ടകിൽ SCB മെഡിക്കൽ കോളേജ് ICUവിലുണ്ടായ തീപിടുത്തത്തിൽ 10 രോഗികൾ മരിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് സംസ്ഥാന സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ കപ്പലുകൾ അയക്കാൻ തയ്യാറല്ലെന്ന് അമേരിക്കയെ അറിയിച്ച സഖ്യകക്ഷികൾ. 98th ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.